Hit 96.7 FM, Dubai's own. A part of the Arabian Radio Network.
സമയം 9 മണി കഴിഞ്ഞു. ഷാബു എത്തിയിരിക്കുകയാണ്.
ബുധനാഴ്ച ആയതുകൊണ്ട് ഷാബുവിനോടൊപ്പം ഒരു പുസ്തകം കൂടി നമ്മുടെ
ക്ലാസ് ടീച്ചറിനോട് പറയാണ്, ഈ ക്ലാസ്സിൽ ഏറ്റവും മികച്ച ഒരു കുട്ടിയെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ടീച്ചറിനാകെ വിഷമം തോന്നിട്ട് അപ്പുറത്തെ ക്ലാസ്സിൽ ഒരു കുട്ടിയെ തെരഞ്ഞെടുത്തു. നമ്മൾ ടീച്ചർ എന്താണ് സ്വന്തം ക്ലാസ്സിൽ ഇത്രയും പിള്ളേരുള്ളപ്പോ അപ്പുറത്തെ ക്ലാസ് എടുത്ത് ഇവിടുന്ന് ഒരു കുട്ടിയെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി പിള്ളേർക്കൊക്കെ സങ്കടമാകും. അതുകൊണ്ട് ഞാൻ ഇവരെ ആരും വേണ്ട, അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടിയെ എടുക്കാന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ ബുക്ക് റിവ്യൂ അല്ലേ ഷാബു?
ഷാബു ഷാബു ഈ പറയുന്ന പോലെ ഷാർജ ബുക്ക് ഫെയർ നടക്കുന്നത് കാരണം ഒരുപാട് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ അതിന് ഒരു വർഷത്തെ പരിപാടിയാണ്. അടുത്ത ബുക്ക് ഫെയർ വരുന്നത് വരെ ഇങ്ങനെ ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ ബുധനാഴ്ചകളും
ഇവിടെ ഒരുപാട് ലേഖകരുണ്ട്, എഴുത്തുകാരുണ്ട്. ഇവിടുന്ന് അവർ ആദ്യമായിട്ട് പ്രകാശനം ചെയ്യുന്ന പുസ്തകങ്ങളുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരാൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വിഷമാവല്ലോ എന്ന്
ചോദിച്ചു. മാത്രമല്ല ഇത് മുഴുവനും വായിക്കണമല്ലോ, വായിക്കാൻ പുസ്തകം പരിചയപ്പെടുത്താനും പറ്റില്ല. വായിച്ച പുസ്തകങ്ങൾ ഇപ്പൊ തൽക്കാലം പരിചയപ്പെടും. ഞാൻ ഈ ബുക്ക് ഫെയറിനെ കാണുന്ന വേറൊരു തരത്തിൽ കൂടിയുണ്ട്. അതായത് ഒന്ന്, ഇഷ്ടംപോലെ എഴുത്തുകാരും ഇഷ്ടംപോലെ പുസ്തക പ്രകാശനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നും മറ്റ് ഭാഷകളിൽ നിന്നുള്ള ഇഷ്ടംപോലെ ബുക്ക് ഷോപ്പുകളും വരുന്നുണ്ട്, അവരുടെ സ്റ്റോളുകളും ഉണ്ടാകും. അപ്പൊ ഞാൻ എനിക്ക് ഈ നമ്മൾ കുറെ പഴയ പുസ്തകങ്ങളുണ്ടല്ലോ, അതായത് നമുക്ക് വായിക്കണമെന്ന് ആഗ്രഹിച്ച കുറെ പുസ്തകങ്ങളൊക്കെ അന്ന് അതൊന്നും ഇവിടെ ഇപ്പൊ ഇവിടെയുള്ള ബുക്ക് ഷോപ്പിലൊന്നും നമുക്ക് കിട്ടാറില്ല. കാരണം അവരെ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചു പോകുന്ന പുസ്തകങ്ങളായിരിക്കും അവർ കൊണ്ടുവരികയും അവർ വെക്കുകയും. അപ്പൊ അതിലൊന്നാണ് ഒരുപക്ഷെ ഞാനിപ്പോ പൂർണ്ണയിലൊക്കെ കയറി കഴിഞ്ഞാൽ പഴയ കാലത്ത് എഴുതി വെച്ചിരുന്ന കുറെ പുസ്തകങ്ങളൊക്കെ അവർ റീപ്രിന്റ് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ ഈ ബുക്ക് ഷോപ്പുകളിലൊക്കെ കാണും, ഒന്ന് രണ്ട് കോപ്പീസ് ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഒന്ന് നമ്മൾ വായിക്കാതെ പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു പുസ്തകമാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്.
ഓക്കെ,
അതൊരുപക്ഷെ മിക്ക ആൾക്കാരും മറന്നുപോയതാവും. കാരണം ഈ പുസ്തകങ്ങളുടെ പ്രളയത്തിൽപ്പെട്ട് മിക്ക ആൾക്കാരും മറന്നുപോയിട്ടുണ്ടാവും. അപ്പൊ അവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത്. ഈ പുസ്തകം മറ്റൊന്നുമല്ല, സഞ്ജയൻ എന്ന എഴുത്തുകാരനെ കുറിച്ചാണ് പറയുന്നത്. സഞ്ജയൻ എഴുതി വച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറയാം ഉള്ള വിഷയങ്ങളെ മുഴുവനും ഹാസ്യത്തിന്റെ മേമ്പൊടി ചേർത്ത് പറയും. അതിന് പ്രത്യേകമായ ഒരു നിയതമായ രൂപമൊന്നുമില്ല, പറയേണ്ടത് ഏത് രീതിയിലും പറയും. ചിലപ്പോ കവിത ചേർത്ത് പറയും, ചിലപ്പം പാരഡി ചേർത്ത് പറയും, ചിലപ്പോ അതിനകത്ത് ക്രൂരമായ തമാശകളായിരിക്കും. അങ്ങനെയാണ് സഞ്ജയന്റെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഈ പുസ്തകങ്ങൾ ഇപ്പൊ ഇവിടെ ലഭ്യമാണ്. ഈ ബുക്ക് ഫെയറില് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പുസ്തകം കൂടിയാണ്. സഞ്ജയന്റെ ഹാസ്യകൃതികളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്.
ഈ സഞ്ജയന്റെ കൃതികളൊക്കെ നമ്മൾ ഒരുപക്ഷെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ പേര് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഈ സഞ്ജയൻ എന്നുള്ളതൊരു തൂലിക നാമമാണ്. മാണിക്കോത്ത് രാമുണ്ണി നായർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമമാണ്. അദ്ദേഹം സഞ്ജയൻ എന്ന തൂലിക നാമത്തിലാണ് അദ്ദേഹത്തിന്റെ കഥകളൊക്കെ തന്നെ എഴുതിയിരിക്കുന്നത്.
അതെ, സഞ്ജയൻ വളരെ കുറച്ചു കാലം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. ഒരു 40 വയസ്സുവരെയൊക്കെ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. വെറും ഒരു 10-15 കൊല്ലം കൊണ്ടാണ് അദ്ദേഹം ഇത്രയും എഴുതി കൂട്ടിയത്. ആ എഴുതി കൂട്ടിയത് എല്ലാം കൂടി ചേർത്തുകൊണ്ട് രമേശൻ ബ്ലാത്തൂരാണ് ഇപ്പൊ കൈരളി ബുക്സിന് വേണ്ടിയിട്ട് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സഞ്ജയന്റെ ഹാസ്യകൃതികൾ ഒരു 10 വരുന്ന ഒരു വോളിയങ്ങളായിട്ട് നേരത്തെ രമേശൻ തന്നെ പറയുന്നുണ്ട്. അതായത് മുമ്പ് പ്രസിദ്ധീകരിച്ചിരുന്നത് മാതൃഭൂമിയാണ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ അക്ഷരങ്ങളിലാണ് ഒരു വലിയ പുസ്തകമാണ്, കാരണം അത്രയും ഉണ്ട്. അപ്പൊ ഒറ്റയ്ക്ക് ഒരു പുസ്തകം ആക്കിയിട്ടാണ് ഇത്. ഈ ഗ്രന്ഥശാലകളിൽ മാത്രമേ ഉള്ളൂ. ആ പുസ്തകം കണ്ടു കഴിഞ്ഞാൽ തന്നെ ആരും എടുക്കൂല, കാരണം ഇത്രയും വലിപ്പമുള്ളത് കൊണ്ട്, വീട്ടിൽ തലേന്ന് ഓൾറെഡി ഉള്ളത് കൊണ്ട് പിന്നെ ഇതിന്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ ഇതിപ്പോ ചെയ്തിരിക്കുന്ന വെച്ചാല് ചെറിയ ചെറിയ പുസ്തകങ്ങളാക്കിയിട്ടാണ്, പല പല ഭാഗങ്ങളാക്കിയിട്ട്. അതിലൊരെണ്ണമാണ് നമ്മളിന്ന് പറയുന്നത്, ആളില്ലാത്ത പൊതുയോഗവും കഥകളും മറ്റും സഞ്ജയന്റെ ഹാസ്യകൃതികളിൽ ഒരു ഭാഗമാണ്. നമുക്ക് ആദ്യ ഒരു കാര്യം ചെയ്യാം, ബ്ലാത്തൂരിലേക്ക് വന്നതിന് ശേഷം കഥകളിലേക്ക് കടക്കാം.
ഏതാണ്ട് കഴിഞ്ഞ 100 40 സഞ്ജയൻ എഴുതുന്നത്, ഒരു 10-60 കഴിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഷാശൈലി കൊണ്ടും അദ്ദേഹം എടുത്ത വിഷയങ്ങൾ കൊണ്ടും അതിനെ കൈകാര്യം ചെയ്ത രീതി കൊണ്ടും ഇത് എത്രയോ കാലം, ഒരുപക്ഷെ മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്നാണ് എനിക്ക് തോന്നി. അങ്ങനെയുള്ളൊരു രചന എന്താ ഹാസ്യത്തിന്റെ വിവിധ മാതൃകകൾ, വിവിധ വ്യവഹാര രൂപങ്ങളിലെല്ലാം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ രചന കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര കാലം കഴിഞ്ഞാലും മലയാളികൾക്ക് പുതിയതായിട്ട് പോലെ വായിക്കാൻ കഴിയുന്ന ഭാഷയും എഴുത്തും അദ്ദേഹത്തിനുണ്ട്. പിന്നെ ഇപ്പൊ ഒരുപക്ഷെ കുഞ്ചന ശേഷം മലയാളത്തിലെ ഒരു മലയാള ഹാസ്യത്തെ ആ തരത്തിലേക്ക് ഉയർത്തിയ, എല്ലാ അർത്ഥത്തിലും ഉയർത്തിയ മറ്റൊരു എഴുത്തുകാരൻ ഉണ്ടായിട്ടില്ല എന്ന് പറയണ്ടേ. നമുക്ക് വലിയൊരു പാരമ്പര്യമുണ്ട്, ഒരു ഒരു തരത്തില് തോലൻ അടക്കമുള്ളവരുടെ അതുപോലെയുള്ള കുഞ്ചൻ നമ്പ്യാരുടെ ഹാസ്യകൃതികള്. അതിനുശേഷം ഒരു പിന്നെ ഗദ്യ സാഹിത്യത്തിലേക്കും പദ്യ സാഹിത്യത്തിലും ഒരുപോലെ ഹാസ്യത്തെ കൈകാര്യം ചെയ്ത ഒരാള് ഈ സഞ്ജയനാണ്, MR നായർ എന്ന സഞ്ജയൻ, മാണിക്കോത്ത് രാമുണ്ണി നായർ എന്ന സഞ്ജയൻ.
1903 ജൂൺ 13 തലശ്ശേരിയിൽ ഇദ്ദേഹം ജനിക്കുന്നത്. അപ്പൊ അതിനുശേഷം ഇദ്ദേഹം തിരുവങ്ങാട് ഗവൺമെന്റ് ബ്രണ്ണൻ സ്കൂൾ, തലശ്ശേരി ബ്രണൻ കോളേജ്, പാലക്കാട് വിക്ടോറിയ കോളേജ്, മദ്രാസ് ക്രിസ്ത്യൻ കോളേജ്, തിരുവനന്തപുരം ലോ കോളേജ് ഇവിടങ്ങളിലൊക്കെ പഠിച്ചു. ഏത് വർഷം എന്നാലോചിച്ച് നോക്കണം, 1903 അദ്ദേഹം ജനിച്ചിട്ട് അദ്ദേഹത്തിന്റെ പഠനം നാലോചിക്കുക. ഇംഗ്ലീഷിന് പുറമെ ഫ്രഞ്ച്, ജർമ്മൻ ഭാഷകളിലൊക്കെ പ്രായോഗിക പരിജ്ഞാനവും സംസ്കൃതത്തിൽ അഗാധ ജ്ഞാനവും നേടി. 1927 കോഴിക്കോട് ഹജൂർ കച്ചേരിയിൽ ഗുമസ്തനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. കുറച്ചുകാലത്തിന് ശേഷം മലബാർ ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകനായി. ഇവിടെ അധികകാലം ഇരിക്കാതെ നിയമ പഠനത്തിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോയി. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നത്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയതിനെക്കുറിച്ച്, മാസിക പ്രസിദ്ധീകരിച്ചതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞല്ലോ. അതായത് നിശിതമായി വിമർശിക്കുക, പറയേണ്ട കാര്യങ്ങൾ നിശിതമായി വിമർശിക്കുക, അതിന് ഏതെങ്കിലും ഒരു കഥയുടെ ഒക്കെ കൂട്ടിപിടിക്കും. ഇതിനകത്ത് ഞാൻ പറയുന്ന ചില ഹാസ്യ കഥകളെ കുറിച്ചാണ്. കുംഭോധരന്റെ തപസ് എന്ന് പറഞ്ഞൊരു ചെറിയ കഥ നോക്കാം. സഞ്ജയന്റെ കഴിഞ്ഞ 2-3 പ്രാവശ്യത്തെ കുറിപ്പുകളൊന്നും കുട്ടികൾക്ക് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെന്ന് ഒരാക്ഷേപം പുറപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു കഥ പറയാനാണ് സഞ്ജയൻ ആലോചിക്കുന്നത്. മുതിർന്നവർ ഇത് വായിച്ചാലും ഇല്ലെങ്കിലും സഞ്ജയന് ഒരുപോലെയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങണേ. പണ്ട് വളരെ കാലം മുമ്പ് കണ്ടറമേണ്ട് എന്ന് പേരായ ഒരു കാട്ടിൽ 4663 പരുന്തുകളും 4578 കാക്കകളും ഉണ്ടായിരുന്നു. മറ്റു പക്ഷികളും ഉണ്ട്, പക്ഷെ അവരുടെ എണ്ണം ചുരുക്കമായിരുന്നു. ഈ കാക്കകളും പരുന്തുകളും ചിലപ്പോൾ യോജിച്ച് താമസിക്കും, ചിലപ്പോൾ അന്യോന്യം യുദ്ധം ചെയ്യും. യുദ്ധമെന്ന് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട, അവരുടെ യുദ്ധത്തിൽ ആരും മരിക്കാറില്ല. അന്യോന്യം മരക്കൊമ്പുകളിൽ കൂട്ടമായിരുന്നു ശകാരിക്കുകയാണ് അവരുടെ യുദ്ധം. നമുക്ക് ഇതെല്ലാം പരിഹാസമാണ്, അതായത് മറ്റാരെയൊക്കെ ചൂണ്ടി പറയുന്നതാണ്. ഞാൻ പറയുന്ന കഥ നടക്കുന്ന കാലത്ത് ഈ കാക്കകളും പരുന്തുകളും അന്യോന്യം യുദ്ധം ചെയ്യുകയായിരുന്നു. ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ പരുന്തുകളുടെ ഇടയിൽ കുറെ പ്രധാനിയായ കുംഭോധരൻ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ എന്റെ കൂട്ടരുടെ ഭാഗത്ത് നിന്നാൽ അവരെന്നെ സഹായിക്കും, പക്ഷെ കാക്കകൾ ദ്രോഹിക്കും. കാക്കകളുടെ ഭാഗത്ത് ചേർന്നാൽ പരുന്തുകൾ എനിക്ക് ഇരിക്കെ പുറത്തു തരില്ല, പക്ഷെ ഇരുവരുടെയും ഇവരുടെ രണ്ടാളുടെയും സഹായം എനിക്ക് വേണം, ഇതിനെന്ത് നിവർത്തി? അങ്ങനെയാണ് കുംഭോധരൻ അവസാനം വിചാരിച്ചു, രണ്ടു ഭാഗത്തും ചേർന്നുകളെ. അതുകൊണ്ട് പ്രസ്തുത കുംഭോധരൻ കാക്കകൾ പറക്കുമ്പോൾ അവരുടെ കൂടെയും പരുന്തുകൾ ഉയരുമ്പോൾ അവരുടെ കൂടെയും പറന്നും ഉയർന്നും കൊണ്ടിരുന്നു. കുംഭോധരൻ വിചാരിച്ചത് ഇരു കൂട്ടരെയും പറ്റിക്കുകയാണ് എന്നായിരുന്നു. പിന്നീട് നമുക്കറിയാലോ കഥ, ഈ കാട്ടിൽ ഒരു വോട്ടെടുപ്പ് നടക്കുന്നു. അവസാനം രണ്ടു കൂട്ടരുടെയും കൂടെ പറക്കുന്ന കുംഭോധരൻ വിചാരിച്ചു എല്ലാവരുടെ വോട്ടും കിട്ടും. അപ്പൊ കാക്കകൾ പറഞ്ഞു, നിന്നെ ഞങ്ങൾക്ക് അറിയാം, നീ ആരുടെ കൂടെയാണ് കൂടുന്നതെന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. തിരിച്ച് പരുന്തുകളുടെ അടുത്ത് പറഞ്ഞു, മേലെ ഇങ്ങോട്ട് വന്നുപോയി, ഇവിടെ കൂട്ടിയതെന്നേ ഉള്ളൂ. അപ്പൊ ഇത് അങ്ങനെ പറഞ്ഞ ഈ കഥയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കുട്ടികൾ സഞ്ജയനോട് ചോദിക്കുകയാണ്, ഇത് ആരെക്കുറിച്ച് എഴുതിയതാണ് എന്ന്. അപ്പൊ സഞ്ജയൻ തിരിച്ചു പറയുന്നുണ്ട്, കുട്ടികൾ പറഞ്ഞത് കേട്ടില്ലേ, ഇതാണ് സഞ്ജയന് ഈടെയായി പറ്റുന്നൊരു അബദ്ധം. എന്തെഴുതിയാലും അതിന് 500 അവകാശികളുണ്ട്. ഇങ്ങനെയായാലും എങ്ങനെയാണ് ഒരു കാര്യം പറയുക? ഇതാണ് സഞ്ജയന്റെ ഒരു എഴുത്തിന്റെ രീതി. പറഞ്ഞു വരുന്നത് ഒരു കഥയാണെങ്കിലും ഇത് ആരെയോ ചൂണ്ടിയത് എന്നെയാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് പറയില്ലേ, അതുപോലെയുള്ള ഒരു എഴുത്തിന്റെ രീതിയാണ് ഒരു കഥയിൽ പറഞ്ഞിരിക്കുന്നത്. വേറൊന്ന്, സമസ്ത കേരള കൊതുമഹായോഗം. ആ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരിക്കൽ കൂടി ബ്ലാത്തൂരിലേക്ക് വരാം.
നമ്മള് പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് വളരെ മുന്നോട്ടൊക്കെ എത്തി എന്ന് പറയുമ്പോഴേക്കും അന്നത്തെ നമ്മള് ബഹുഭൂരിപക്ഷം വരുന്ന നിരക്ഷരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്ന ആളുകളുടെ ഒരാഴം നമ്മുടെ പുതിയ തലമുറക്ക് സഞ്ജയനെ വായിച്ചെടുക്കാൻ മാത്രം ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇതിങ്ങനെ വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് എന്തൊരു നഷ്ടമാണ് സത്യത്തിൽ മലയാളികള് ഇത് വായിക്കാതെ പോവുക എന്നുള്ളത് എന്തൊരു നഷ്ടമാണെന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു പ്രവർത്തനം ഏറ്റെടുത്തത്. കാരണം മാതൃഭൂമിയുടെ സഞ്ജയൻ സംഭവിക്കുന്ന കൃതികൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു, പിന്നീട് അവര് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ അക്ഷരങ്ങൾ ഒട്ടും വായിക്കാൻ പ്രേരിപ്പിക്കാതെ ഒരു പുസ്തകമായിരുന്നു. കനപ്പെട്ട പുസ്തകമായിട്ട് ലൈബ്രറിയിൽ വെക്കാന്നുള്ളത് കൊണ്ട് അതിന്റെ പ്രിന്റ് പോലും 1960 ശേഷം പിന്നെ അവര് പ്രിന്റ് പോലും ഇറക്കിയില്ലായിരുന്നു. ആദ്യ പതിപ്പ് പിന്നെ ബന്ധുവിനെ പിന്നെ പ്രിന്റ് പോലും ഇറക്കിയില്ല മാതൃഭൂമിയായിട്ട് പോലും. അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളികളുടെ വായനയിൽ നിന്ന് അത് ഒഴിഞ്ഞുപോയി. അപ്പോഴാണ് ഇതിങ്ങനെ വായിക്കുമ്പോൾ അത് എത്തിക്കണല്ലോ എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ ആലോചിച്ചപ്പോൾ ഇത് ആളുകൾ എങ്ങനെ വായിക്കുക എന്നുള്ളത് വലിയ പുസ്തകമായാലും വായിക്കില്ല. അങ്ങനെയാണ് ഒരു 10 ഭാഗമായിട്ട് സഞ്ജയന്റെ അതുവരെ സമാഹരിക്കാതെ അദ്ദേഹത്തിന് കുറെ കവിതകൾ ഉണ്ടായിരുന്നു. സഞ്ജയൻ മാസികയിൽ അന്ന് വന്ന കുറെ ലേഖനങ്ങൾ, നാടകങ്ങൾ ഇതൊക്കെ ചേർത്തുകൊണ്ട് ഒരു ഹാസ്യരീതികൾ മാത്രം എടുത്തിട്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഗൗരവമായ ലേഖനങ്ങളൊക്കെ ഉണ്ട്. സാഹിത്യനിഷം പോലുള്ള പുസ്തകമുണ്ട്, അദ്ദേഹത്തിന്റെ ദ്രോഹം പോലുള്ള അദ്ദേഹത്തിന്റെ തന്നെ ആദ്യം അദ്ദേഹം എഴുതിയ വിലാപകാവ്യമുണ്ട്.
അതാണ് രമേശൻ ബ്ലാത്തൂർ പറഞ്ഞത്, എന്തുകൊണ്ട് ഇതിലേക്ക് കടക്കുന്നു, എന്തുകൊണ്ട് ഇത് എഴുതി എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഈ കൊതുക് മഹായോഗത്തെ കുറിച്ച് പറയാം. സമസ്ത കേരള കൊതുക് മഹായോഗമാണ്, അതായത് കൊതുകുകളുടെ സമ്മേളനമാണ്. ഈ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പുസ്തകത്തിന്റെ കവർ പേജിൽ ഒരു കാർട്ടൂൺ കൊടുത്തിട്ടുണ്ട്. അതായത് പണ്ട് കാലത്ത് ഈ ഏതെങ്കിലും ഒരു മഹാന്റെ പ്രസംഗമൊക്കെ നടക്കുന്ന സമയത്ത് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഉച്ചഭാഷണിയും ഒക്കെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അന്നത്തെ കാലത്ത് ഈ മൈക്ക് സെറ്റ് എന്നൊക്കെ പറഞ്ഞ വലിയ അത്ഭുതമാണ്. അന്ന് ഈ തൊണ്ട പൊട്ടി വിളിച്ച് പ്രസംഗിക്കുകയാണ് പതിവ്. അതുകൊണ്ടാണ് ഇപ്പോഴും വി എസ് അച്യുതാനന്ദന്റെ പ്രസംഗത്തിന്റെ ശൈലിയിൽ ഒരു നീട്ടുണ്ടാവും. പണ്ട് കാലത്ത് ആളുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് രണ്ട് പ്രാവശ്യമൊക്കെ ഇങ്ങനെ പറയുമായിരുന്നല്ലോ, പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ അങ്ങ് എത്തണം.
പണ്ട് നാടകങ്ങളും അതുപോലെ തന്നെ ആയിരുന്നല്ലോ, അതായത് മൈക്കൊന്നും ഇല്ലാത്ത സമയത്ത് ഏറ്റവും ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വരെ കേൾക്കണം ഡയലോഗ്സ്.
അതുകൊണ്ടാണ് ഈ ഉച്ചഭാഷണി ഉണ്ടായിരിക്കുന്ന പ്രത്യേകം എഴുതിയിരിക്കും. അപ്പൊ ആളുകൾ അതിന്റെ കൗതുകത്തിൽ അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ അറിയിപ്പ് യോഗത്തിൽ ഉച്ചഭാഷണി എന്നുള്ളത് വെട്ടിയിട്ട് ധാരാളം സുന്ദരിമാർ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ആളുകളെല്ലാം കൂടി ആ പ്രസംഗവേദിയിലേക്ക് ഓടുന്നതാണ് കാണുന്നത്. ശരി, ഈ സമസ്ത കേരള കൊതുക് മഹായോഗം എങ്ങനെയാണ്? ചാലപ്പുറം December 25 സമസ്ത കേരള കൊതു മഹായോഗത്തിന്റെ പ്രഥമ സമ്മേളനം December 24 തിങ്കളാഴ്ച രാത്രി 11 ചാലപ്പുറം ഗേൾസ് സ്കൂളിന്റെ സമീപത്തുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ദംശൻ ബഹദൂർ പെരുംകൊതു അവരുടെ അധ്യക്ഷത്തിൽ സമ്മേളിച്ചു. യോഗത്തിലാകെ 10 ലക്ഷത്തിൽ പരം കൊതുകുകൾ പങ്കുകൊണ്ടിരുന്നു. സ്വീകരണ സംഘാധ്യക്ഷൻ മിസ്റ്റർ ചെങ്കുതു അധ്യക്ഷനെയും പാർട്ടിയെയും എതിരേറ്റ് ആഘോഷ സമ്മേളനം സമ്മേളന സ്ഥലത്തേക്ക് ആനയിച്ചു. ഒരു വലിയ വൈക്കോൽ കൂമ്പാരത്തിന്റെ ഒത്തമൂർധാവിൽ എറിച്ചു നിന്നിരുന്ന ഒരു പുൽക്കൊടിയായിരുന്നു അധ്യക്ഷ പീഠം. യോഗ നടപടികൾ 20 കൊതുബാലികമാരുടെ താളമില്ലെങ്കിലും ശ്രുതിപ്പിഴയില്ലാത്ത പ്രാർത്ഥനാഗീതത്തിന് ശേഷം സ്വാഗത സംഘാധ്യക്ഷൻ താനിരുന്നിരുന്ന ചാണകക്കുന്നിൽ നിന്ന് പൊങ്ങി പറഞ്ഞ് ഇപ്രകാരം പ്രസംഗിച്ചു. അധ്യക്ഷ പാദങ്ങളെ, കൊതു മഹിളാമണികളെ, സഹോദരന്മാരെ, ലോകം ഉത്ഭുതമായിരിക്കുന്നു. ഇതുവരെ ജീവരാശികൾ കണ്ണും പൂട്ടി വിശ്വസിച്ചിരുന്ന എല്ലാ വിശ്വാസങ്ങളെയും കുറിച്ച് ബുദ്ധിയും യുക്തിയും ഉള്ളവർ ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ദൈവമുണ്ടോ? രണ്ടും രണ്ടും കൂട്ടിയാൽ 4 തന്നെയോ? എന്തുകൊണ്ട് അതിനെ 3 വിളിച്ചുകൂടാ? യാതൊരു യുക്തിയുമില്ലാതെ തെങ്ങിനെ തെങ്ങെന്നും പിലാവിനെ പിലാവെന്നും വിളിക്കേണ്ട ആവശ്യമുണ്ട് എന്നിത്തരം ചോദ്യങ്ങൾ ജീവരാശികളിൽ ഉണർന്ന് പ്രവർത്തിക്കുന്ന ബുദ്ധിയുടെയും യുക്തിയുടെയും ചിഹ്നങ്ങളായി നാനാഭാഗത്തു നിന്നും കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ സമുദായത്തിനും ജാതിയുണ്ട്, മതമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യനെ പരമാവധി പരിഹസിക്കുന്നതാണ് ഈ കൊതു മഹാസമ്മേളനം. ഞാൻ പറഞ്ഞാല് ഒരു ചെറിയ ജീവജാലത്തിനെ വെച്ചിട്ട് പോലും മനുഷ്യനെ പരിഹസിക്കാൻ കിട്ടുന്ന അവസരം സഞ്ജയൻ കളഞ്ഞിരുന്നില്ല. പറയാനാണെങ്കിൽ അങ്ങനെ കഥകൾ ഒരുപാടുണ്ട്. ഇന്നും വായിച്ചു പോയാൽ രസിക്കാൻ പറ്റുന്ന ഒരുപാട് കഥകൾ ഇന്നത്തെ കാലത്തും പ്രസക്തമാണ് സഞ്ജയന്റെ കൃതികൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം സഞ്ജയന് ശേഷം പിന്നീട് നമ്മൾ ഈ ഇത്തരം പരിഹാസ അല്ലെങ്കിൽ ആക്ഷേപ ഹാസ്യ കൃതികൾ വളരെ കുറവാണ്. നമ്മൾ അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിന്ന് പേടിയാണ്, ജാതിയെക്കുറിച്ച് പറയാൻ പേടിയാണ്, ഒരാളെ വിമർശിക്കാൻ പേടിയാണ്. സഞ്ജയൻ അങ്ങനെ പേടി ഉണ്ടായിരുന്നില്ല അക്കാലത്ത്. അപ്പൊ അതുകൊണ്ട് വായിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് സഞ്ജയൻ ഹാസ്യകൃതികൾ കൈരളി ബുക്സ് പ്രസിദ്ധീകരിച്ചത്. അത് നേരത്തെ പറഞ്ഞ പോലെ രമേശൻ ബ്ലാത്തൂര് എഡിറ്റ് ചെയ്തത്.